2019 February 2 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ വാണിജ്യം പേജിൽ അനിൽകുമാർ ശർമ്മയുടെ റിപ്പോർട്ട്. കർഷക പ്രിയം, മധ്യവർഗത്തിനും നേട്ടം, ലക്ഷ്യം വോട്ടും വികസനവും. കർഷകരുടെയും ഇടത്തട്ടുകാരുടെയും ക്ഷേമവും രാജ്യത്തിന്റെ വികസനവും ഒപ്പം പരമാവധി വോട്ടും ലക്ഷ്യമിടുന്ന ലളിതമായ ബജറ്റ്. ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പരമാവധി വോട്ട് ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങളാൽ ബജറ്റ് നിറയുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിനു കൂടി ഊന്നലുള്ള പ്രായോഗികമായ ബജറ്റാണ് പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചത്. കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ വീതം നൽകുന്നതും 5,00,000 രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയതും നികുതിയിലെ മറ്റ് ഇളവുകളും ജനങ്ങളുടെ കൈവശം പണമെത്താനും അതുവഴി ഉപഭോഗം വർദ്ധിക്കാനും വഴിയൊരുക്കും. ഇത് സാമ്പത്തിക മേഖലയ്ക്ക് നേട്ടമാകും. സമ്പദ് വളർച്ചയും ഉയരും. ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ മുന്നേറ്റം എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നലുണ്ട്. ഇന്ത്യയെ $1,00,000,000,000 സമ്പദ്വ്യവസ്ഥയാക്കി ഉയർത്താൻ ലക്ഷ്യമിടുന്ന വിഷൻ 2030 വികസന നിർദ്ദേശങ്ങളും ശ്രദ്ധേയമാണ്. ആദായ നികുതി ഇളവിന്റെ പരിധി 3,00,000 രൂപ വരെ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ. കാരണം 5,00,000 വരെ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ സമ്പദ്സ്ഥിതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചന നൽകി ഇളവിന്റെ പരിധി ഗോയൽ ഒറ്റയടിക്ക് 5,00,000 രൂപ വരെയാക്കി. 80 CCD, 80 TTA തുടങ്ങിയവ പ്രകാരമുള്ള ഇളവുകളും വ്യക്തിഗത ഇളവുമെല്ലാം ചേർത്ത് മൊത്തം 7.75 ലക്ഷം രൂപ വരെ നികുതി ഇളവ് നേടാനും വ്യവസ്ഥയുണ്ട്. ആദായ നികുതി ഇളവിന്റെ പരിധി ഉയർത്തിയതിന്റെ ഗുണം 3 കോടി പേർക്ക് ലഭിക്കുമെന്നാണ് പീയൂഷ് പറഞ്ഞത്. സർക്കാരിന് 18,500 കോടി രൂപയുടെ വരുമാന കുറവുമുണ്ടാകും. വ്യക്തിഗത ഇളവിന്റെ പരിധി 40,000 രൂപയിൽ നിന്ന് 50,000 രൂപയാക്കി ഗോയൽ കൈയടി നേടി. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവയിലെ നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയ്ക്ക് സ്രോതസ്സിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയിലും മാറ്റമുണ്ട്. നേരത്തെ 10,000 രൂപയ്ക്ക് മേലുള്ള പലിശയ്ക്ക് നികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ 40,000 രൂപയാക്കി. വാടക വരുമാനത്തിന്റെ TDS ഇളവ് പരിധി 1.80 ലക്ഷം രൂപയിൽ നിന്ന് 2.40 ലക്ഷം രൂപയാക്കി. 2 കോടി രൂപ വരെ മൂലധന നികുതി നേട്ടം കൈവരിക്കുന്നവർക്ക് 2-ാമത്തെ വീടും ഇപ്പോൾ നികുതിയില്ലാതെ കൈവശം വയ്ക്കാം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സിന് ശേഷം 3,000 രൂപ വീതം പെൻഷൻ കൊടുക്കുമെന്ന പ്രഖ്യാപനവും ശ്രദ്ധേയം. 10 കോടിയോളം പേർക്കാണ് ഇത് ഗുണം ചെയ്യുക. പ്രതിവർഷം 6,000 രൂപ വീതം കർഷകർക്ക് നൽകാനുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്കായി നീക്കിവെക്കുന്നത് 75,000 കോടി രൂപയാണ്. പ്രകൃതി ദുരന്തങ്ങളാൽ നഷ്ടക്കുഴിയിൽ വീണ കർഷകർക്ക് 2% പലിശ സബ്സിഡി ലഭിക്കും. വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് 3% അധിക സബ്സിഡിയും നേടാം. നടപ്പുവർഷം GDPയുടെ 3.3% ധനക്കമ്മി നിയന്ത്രിക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുള്ളതിനാൽ ഇത് 3.4% ഉയരുമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. 2017-18 ഇത് 3.5%. 2019-2020 പ്രതീക്ഷിക്കുന്നതും 3.4%. റിസർവ് ബാങ്കിൽ നിന്ന് നടപ്പുവർഷം 28,000 കോടി രൂപയുടെ ഇടക്കാല ലാഭവിഹിതം സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തേക്കായി നേരത്തെ ലഭിച്ച 40,000 കോടി രൂപയ്ക്ക് പുറമെയാണിത്. അടുത്ത 10 വർഷത്തിന് അപ്പുറമുള്ള ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ടുള്ള പുരോഗമനാത്മക ബജറ്റാണിതെന്ന് ഫിക്കി കേരള കൌൺസിൽ ചെയർമാൻ MG ജോർജ് മുത്തൂറ്റ് പറഞ്ഞു. കർഷകർക്ക് 6,000 രൂപ വീതം നൽകാനുള്ള തീരുമാനവും ആദായ നികുതി ഇളവിന്റെ പരിധി ഉയർത്തിയ നടപടിയും കെട്ടിട വാടക വരുമാന ഇനത്തിലെ നികുതി ഇളവും അഭിനന്ദനാർഹമായ നടപടികളാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണകരമായ പ്രഖ്യാപനങ്ങളുള്ള മികച്ച ബജറ്റാണിതെന്ന് CII അഭിപ്രായപ്പെട്ടു. കാർഷിക ഗ്രാമീണ മേഖലകളുടെ മുന്നേറ്റത്തിനുള്ള നടപടികൾ ബജറ്റിൽ കാണാം. ആദായ നികുതി ഇളവിന്റെ പരിധി ഉയർത്തിയ നടപടിയും 1 കോടി യുവാക്കളെ പരിശീലിപ്പിക്കാനുള്ള തീരുമാനവും സമ്പദ് വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് CII കേരള ചെയർമാൻ ഡോക്ടർ SSജികുമാർ പറഞ്ഞു. ജനോപകാരപ്രദവും സന്തുലിതവുമായ ബജറ്റാണിതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ആദായ നികുതി ഇളവിന്റെ പരിധി ഉയർത്തിയത് ഉപഭോഗം വർദ്ധിപ്പിക്കും. ഇത് റീറ്റെയിൽ ഷോപ്പിംഗ് മേഖലയ്ക്ക് ഉണർവാകും. കാർഷിക വളർച്ച, കർഷകക്ഷേമം എന്നിവയും ലക്ഷ്യമിടുന്ന പോസിറ്റീവ് ബജറ്റാണിത്. എല്ലാ അർത്ഥത്തിലും ഇതൊരു തിരഞ്ഞെടുപ്പ് ബജറ്റാണെന്ന് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് മാനേജിംഗ് ഡയറക്ടർ CJ ജോർജ് പറഞ്ഞു. ബജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതേസമയം ധനക്കമ്മി കൂടാതിരിക്കാൻ നികുതി വരുമാനത്തിൽ ശ്രദ്ധ വേണം. തൊഴിലവസരങ്ങൾ ഉയർത്താനുള്ള നടപടികളില്ല എന്നത് മാത്രമാണ് ബജറ്റിൽ നിരാശപ്പെടുത്തുന്ന ഘടകം.